Before we turn there, I want to show you a verse in the book of Jude.
Ah, vaakyam vaikunnathinu munbe Yoodayude lekhanathile oru vaakyam namukku sradhikkam.
In Jude, verse 11,
Yoodayude lekhanam 11th vaakyathile
speaks about those, a curse upon certain people, those who have gone the way of Cain, gone into the error of Balaam and the rebellion of Korah.
മൂന്ന് വിധത്തിലുള്ള സിന്നയുടെ ദോഷത്തിന്റെ വഴികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കയ്യിന്റെ വഴി, ബലിയാമിന്റെ വഞ്ചന, കോറഹിന്റെ മത്സരം, ഈ നിലയിലുള്ളവർ.
Now concerning Balaam, we know the fellow was interested in money. He preached for money.
ബലിയാമിനെ കുറിച്ച് നമുക്കറിയാം, അവനെ ധനത്തിൽ അവന്റെ ഹൃദയം വെച്ചു. പണത്തിനു വേണ്ടി ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ അവൻ തയ്യാറായി.
Korah rebelled against the authority God had placed over him, Moses.
കോറഹിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന്റെ മേലാക്കിയിരുന്ന ആത്മീയ അധികാരത്തെ മോശയെ അംഗീകരിക്കാതെ മത്സരത്തിന്റെ ആത്മാവ് കാണിച്ചു.
But if you were to ask a lot of Christians, what is this way of Cain?
എന്നാൽ കയ്യിന്റെ വഴി എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് എന്ന് ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ,
I don't think a lot of people know how can they define the way of Cain.
കയ്യിന്റെ വഴി എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ആ വഴി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും തിരിച്ചറിയില്ല.
Now remember that Jude is speaking in verse 4 about certain persons who crept in unnoticed.
നാലാം വാക്യത്തിൽ അപ്പോസ്തലനായ യൂദ നുഴഞ്ഞു കയറി വന്ന അഭക്തരായ ചിലരെ കുറിച്ച് സൂചന നൽകുന്നു.
He says in verse 3, actually I wanted to write to you about our salvation.
ഈ ലേഖനത്തിന്റെ തുടക്കത്തിൽ മൂന്നാം വാക്യത്തിൽ യൂദ പറയുന്നത് നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതാനാണ് ഞാൻ ആഗ്രഹിച്ചത്.
He had a burden to write a letter on salvation, like the letter of Romans.
റോമാലേഖനത്തിൽ പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്ന അതേ വിഷയം, ദൈവത്തിന്റെ വലിയ രക്ഷയെക്കുറിച്ച് എഴുതണമെന്നായിരുന്നു അപ്പോസ്തലന്റെ തുടക്കത്തിലെ
താല്പര്യം.
എന്നാൽ ഈ താല്പര്യം ദൈവം തന്റെ ഹൃദയത്തിൽ മറ്റു ഉള്ള ഒരു അനുഭവമാണത്. ഏതെങ്കിലും പ്രത്യേക വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെട്ട് തുടങ്ങുമ്പോൾ ദൈവാത്മാവ് ഭാരം മറ്റൊരു നിലയിലേക്ക് തിരിച്ചുവിടുന്നു.
അപ്പോൾ
യൂദയ്ക്കും അതേ അനുഭവം ഉണ്ടായതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. ആത്മാവ് നൽകിയ ആ മറ്റേ ഭാരം, അത് തിരുവെഴുത്തുകളായിട്ട് ഇന്ന് നമുക്ക്
ലഭിച്ചു.
സഭയില് മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന ചിലരെ കുറിച്ച് ഒരു സൂചന നൽകേണ്ട ആവശ്യം ആത്മാവ് കാണിച്ചു.
ഷീസ് ലൈക്ക് ദീസ് ഹൈ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ്സ്, യു കാൻ്റ് ഗെറ്റ് ഇൻ ദേർ.
വളരെ സുരക്ഷിത ക്രമീകരണങ്ങൾ ഉള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങളെ പോലെയാണ് ദൈവത്തിന്റെ സഭയിലേക്ക് അങ്ങനെ ആളുകൾ നുഴഞ്ഞു കയറുവാൻ എളുപ്പമല്ല.
മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ്, യു കാൻ്റ് ഗെറ്റ് ഇൻ അൺലെസ് ദി സെക്രട്ടറി ഈസ് സ്പീക്കിംഗ്.
അത് ഉദാഹരണം പറഞ്ഞാല് വലിയ പട്ടാള സ്ഥാപനങ്ങളൊക്കെ അവിടെയുള്ള കാവൽക്കാരൻ ഉറങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അപരിചിതനായ ഒരാളാണെങ്കിൽ അകത്ത് കിടക്കുവാൻ കഴിയില്ല.
ഐ എം കൺവിൻസ്ഡ് ദാറ്റ് ഇൻ മോസ്റ്റ് ചർച്ചസ് ഇൻ ദ വേൾഡ് ഇൻ ക്രിസ്ത്യാനിറ്റി ദി എൽഡേഴ്സ് ആർ സ്ലീപ്പിംഗ്.
ക്രൈസ്തവ ലോകത്തില് ഒട്ട് മിക്കവാറും ഇടങ്ങളിൽ ദൈവം ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന മൂപ്പന്മാർ, ഉത്തരവാദിത്വമുള്ളവർ ഉറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ചില മനുഷ്യർ, ചില തരക്കാരായിരിക്കുന്ന ആളുകൾ സഭയിലേക്ക് വരുന്നു. നാലാം വാക്യത്തിന്റെ നടുക്ക് നാം കാണുന്നുണ്ട് അഭക്തരായ ചിലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നുഴഞ്ഞു കയറിയിരിക്കുന്ന അഭക്തരുടെ ലക്ഷണം എന്താണ്? ദൈവത്തിന്റെ യഥാർത്ഥ കൃപയെ അവരെ ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് അവരെടുത്തിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാല് നമുക്ക് വണ്ടികൾ ഓടിക്കും, വാഹനം ഓടിക്കാനുള്ള ഒരു ലൈസൻസ്, ഗവൺമെന്റ് ലൈസൻസ് കിട്ടുന്ന കാര്യം എടുക്കുക. അങ്ങനെ ഓടിക്കുവാനായിരിക്കുന്ന ഒരു ലൈസൻസ് നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയും.
But think of some young fellow who is not yet old enough to get a license and he's driving a car and he's always watching out if there's any policeman anywhere.
18 വയസ്സ് തികയാത്ത ഒരാള് ഒരു ചെറുപ്പക്കാരൻ വാഹനം ഓടിക്കുകയാണെന്നിരിക്കട്ടെ, അവൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അവന്റെ മനസ്സിൽ ഈ ഭയം കാണും, പോലീസുകാർ എവിടെയെങ്കിലും ഉണ്ടോ, ആ ജാഗ്രതയോടെയാണ് അവൻ
ഓടിക്കുന്നത്.
എന്നാൽ 18 വയസ്സ് തികഞ്ഞു, ഒരു ലൈസൻസ് നിയമ പ്രകാരം അവൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരെ കുറിച്ച് അവന് ചിന്തിക്കുന്ന കാര്യമില്ല.
That you know, we can say the law was like a policeman.
പഴയ നിയമത്തിൽ ദൈവം തന്നെ ജനത്തിന് നൽകിയ ന്യായപ്രമാണം ഒരു പോലീസുകാരനെ പോലെയുള്ള ഒരു ശുശ്രൂഷയാണ് ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ യഥാർത്ഥ കൃപ നമുക്ക് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് ആ നാളുകളില് ന്യായപ്രമാണമാകുന്ന ഈ പോലീസുകാരനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധാലുക്കളായിരുന്നു.
I used to wonder for a long time, why is it that the average Old Testament Jew's life is 10 times better than the life of the average Christian I have met?
എന്നെ മിക്കപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയം ഞാൻ പറയാം. ഒരു ശരാശരി യഹൂദന്റെ ജീവിതം ഈ പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന അനേക വിശ്വാസികളുടെ ജീവിതത്തെക്കാൾ 10 മടങ്ങെങ്കിലും നല്ലതായിരുന്നു. ദൈവത്തിന്റെ കൃപയോ പരിശുദ്ധാത്മാവോ എഴുതപ്പെട്ട ഇതുപോലെയുള്ള തിരുവചനങ്ങളോ ലഭ്യമല്ലാതിരുന്ന കാലത്ത് മെച്ചമായിരിക്കുന്ന ജീവിതം
അവർക്കുണ്ടായിരുന്നു.
എന്നാൽ ഇന്ന് എനിക്ക് അത്ഭുതമില്ല, അതിന്റെ കാരണം എനിക്ക്
മനസ്സിലായിട്ടുണ്ട്.
നമുക്ക് റോഡുകളിൽ കാണാൻ കഴിയുന്ന ട്രാഫിക് പോലീസുകാരെ പോലെയുള്ള ഒരു ശുശ്രൂഷ പഴയ നിയമത്തിൽ ന്യായപ്രമാണം ചെയ്തിരുന്നു.
So if you got 10 policemen on the road, this young fellow who doesn't have a license will not even go on the road.
റോഡിൽ ഒരു 10 പോലീസുകാരെ ഓരോ പോയിന്റുകളിലും നിൽക്കുന്നുണ്ടെന്ന് അവന് മുന്നമേ അറിവ് കിട്ടിയാൽ ലൈസൻസ് ഇല്ലാത്ത ഈ ചെറുപ്പക്കാരൻ വാഹനം വെളിയിലേക്ക് എടുക്കുവാൻ ഭയപ്പെടും.
So there are not so many accidents.
അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപകടങ്ങൾ തുലോം കുറവായിരിക്കും.
So that's what the 10 commandments did.
10 കൽപ്പനകള് ഈ 10 പോലീസുകാരെ ആയിരുന്നു അവരുടെ ജീവിതത്തെ സംരക്ഷിച്ചിരുന്നു.
Now grace has come.
എന്നാൽ ന്യായപ്രമാണത്തിന് പകരം ദൈവം and കൃപ നൽകിയിരിക്കുന്നു.
People have misunderstood grace.
ഒട്ട് അനവധി വിശ്വാസികളും കൃപയെ തെറ്റായിട്ട് ധരിച്ചിരിക്കുകയാണ്.
See, real grace is where you become such a careful driver that even if nobody's on the road, you are much more careful than even if there are 100 policemen on the road.
യഥാർത്ഥ ദൈവകൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തി റോഡിൽ ഒരു പോലീസുകാരും ഇല്ലെങ്കിലും അത്യധികം ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറെ പോലെ ആയിരിക്കും.
Follows all the rules, he goes around all the circles, he doesn't harm anybody.
ആരെങ്കിലും ശ്രദ്ധിച്ചാലും ഇല്ലെന്ന് വരികിലും എല്ലാ ഗതാഗത നിയമങ്ങളും അനുസരിക്കുകയും എല്ലാം കൃത്യമായിട്ട് അവൻ അപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കും.
But these people have turned this grace into a license to just drive as you like now because you got a license.
നുഴഞ്ഞു കയറിയിരിക്കുന്ന അഭക്തരായ ഈ മനുഷ്യരുടെ പ്രത്യേകത, അവര് ഇപ്പോൾ പോലീസുകാരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ദിശയിൽ ഇഷ്ടമുള്ളവണ്ണം വാഹനം ഓടിക്കുന്ന ആളുകളെ
തേടിയാണ്.
വണ്ടി ഓടിച്ചാരെങ്കിലും കൊന്നാലും തകരാറില്ല, കൃപയുണ്ടല്ലോ എന്ന് കരുതുന്ന ഒരു മനോഭാവം.
If you go and bash up the car by hitting some telegraph pole, don't worry, grace will give you another car.
ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് കാറ് തകർന്നാലും കുഴപ്പമില്ലല്ലോ, കൃപയുണ്ടല്ലോ, മറ്റൊരു കാറ് ലഭിക്കും എന്നുള്ള ചിന്ത.
സോ വെൻ ദാറ്റ് ഈസ് ദി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗ്രേസ്, you get people who are useless drivers, much worse than those other fellows under the Old Testament.
അങ്ങനെ കൃപയെക്കുറിച്ച് തികച്ചും വികലമായ തെറ്റായ ഒരു ധാരണ ഹൃദയങ്ങളിൽ ഉള്ളപ്പോൾ പഴയ കാലത്ത് ജീവിച്ചിരുന്നവരെക്കാൾ മോശമായ നിലയിൽ വാഹനം ഓടിക്കുന്ന ആളുകളെ ഈ പുതിയ നിയമത്തിൽ കാണാം.
I realize that that is the reason why most Christians, their life is much lower than people under the law.
പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു യഹൂദന്റെ ശരാശരി ജീവിതത്തെക്കാൾ താഴ്ന്ന നിലയിൽ ഇന്ന് അനേക ക്രിസ്ത്യ വിശ്വാസികളും ജീവിക്കുന്നതിന്റെ കാരണം കൃപയെക്കുറിച്ചുള്ള തെറ്റായ ധാരണയാണ്.
So what shall we do? Take people back under the law, get all the policemen on the road again?
അതുകൊണ്ട് നാം എന്ത് ചെയ്യേണ്ടു? ജനത്തെ പഴയ കാലത്തിലേക്ക് ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് മടക്കി കൊണ്ടുപോകുക എന്നാണോ?
That is what some churches do.
ചില സഭകൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്.
They don't have 10 commandments, they got about 100 commandments.
അവർക്ക് 10 കൽപ്പനകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അതിന്റെ സ്ഥാനത്ത് ഒരു 100 കൽപ്പനകൾ, 100 കണക്കിന് കൽപ്പനകൾ ഉണ്ടാവും.
You must dress like this and do that and do that thing. You can't go here, can't go there. So many rules.
നിങ്ങൾ ഈ വിധത്തിലാണ് വസ്ത്രധാരണം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പോകാവുന്ന ഇടങ്ങൾ, പോയിരുതാത്ത ഇടങ്ങൾ, വിലക്കപ്പെട്ട കാര്യങ്ങൾ, അനുവദനീയം, ഇങ്ങനെയുള്ള ഒത്തിരി നിയമങ്ങളുമായിട്ട് ജീവിതം.
So many rules.
അനേക നിയമങ്ങളാണ് അനേക വിശ്വാസികളെ നടത്തുന്നത്.
It doesn't produce God.
എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവഭക്തി ഉളവാക്കുവാൻ ഈ നിയമങ്ങൾക്കൊന്നും കഴിയുകയില്ല.
Real grace is that which will make you holy from within.
യഥാർത്ഥത്തിലുള്ള ദൈവകൃപ ചെയ്യുന്ന പ്രവൃത്തി അകത്തുനിന്ന് നമ്മെ വിശുദ്ധരാക്കി തീർക്കുന്ന ഒന്നാണ്.
There is a proverb that your real character is what you are in the dark.
നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം നിർണയിക്കപ്പെടുന്നത്, തെളിയിക്കപ്പെടുന്നത് ഇരുട്ടിലാണ്, ആരും നിങ്ങളെ കാണാത്തപ്പോഴാണ് എന്നർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്.
If you want to know what your character is, tell me what you are in secret in the dark. That's your character.
നിങ്ങളുടെ സ്വഭാവം, അതിന്റെ നിലവാരം എവിടം വരെ ഏതിലാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് വരികിൽ നിങ്ങൾ തനിയായിരിക്കുമ്പോൾ രഹസ്യത്തിൽ നിങ്ങൾ എന്തായിരിക്കുന്നു, അതാണ് നിങ്ങളുടെ സ്വഭാവം.
It's amazing that in the first century itself these fellows had crept into the church even the days of the apostles.
Apostle Yuda ezhuthunna aadya noochandil thanne ee tarathulladayirikkunna kruvaye dushkamavrittikku kaaranamaakkunnavar sabhayil nulinju kayirirun.
So quickly.
Athra vegathil ഇത് സംഭവിച്ചു എന്നുള്ളത് അത്ഭുതം.
30-40 years of the day of Pentecost these fellows have got into the church.
സഭ രൂപം കൊണ്ട പെന്തക്കോസ് നാളിനൊരു 30-40 വർഷം പിന്നിട്ടപ്പോഴേക്കും ഈ തരത്തിലുള്ള ആളുകൾ കൃപയെ തെറ്റായ നിലയിൽ ധരിച്ച് ഉള്ളിൽ കടന്നു.
Paul also says that I know that he was there for 3 years. He said, I know I go away, this all the wolves will get in here.
എഫെസൊസിലെ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ പൗലോസും അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, 3 വർഷം ഞാൻ നിങ്ങളോട് ഒരുമിച്ചായിരുന്നു, എന്നാൽ ഞാൻ പോയതിനു ശേഷം ചെന്നായ്ക്കൾ വരും, ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്തവർ.
Do you believe that a church which the apostle Paul established can backslide after 3 years?
അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ള ഒരാൾ സ്ഥാപിച്ച ദൈവത്തിന്റെ സഭ അദ്ദേഹം പോയി ചില നാളുകൾ കഴിഞ്ഞ് പിന്മാറ്റാവസ്ഥയിലേക്ക് പോകാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ?
That's what we read in Acts 20 that Jesus, I've been here 3 years, now I know what will happen when I go.
അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ തന്നെ വാക്കുകളിൽ ആ സാധ്യതയാണ് പറയുന്നത്.
And he's saying that to the elders.
സഭയിലെ മൂപ്പന്മാരോടാണ് ആ സമയത്ത് പൗലോസ് സംസാരിക്കുന്നത്.
He's saying, I know all of you will go to sleep and the wolves will come inside.
ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നിങ്ങൾ നിങ്ങളുടെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ ഉണർന്നിരിക്കാതെ ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് ചെന്നായ്ക്കൾ വന്ന് ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കും.
You fellows, you will just flatter all the people in your church, you'll try to increase the numbers in your church, you'll try to become popular, and all the wrong type of people will come into your church.
അദ്ദേഹം പറഞ്ഞതിന്റെ താല്പര്യം അർത്ഥം ഇതാണ്, നിങ്ങൾ സഭയിൽ വരുന്ന ആളുകളെ മുഖസ്തുതി കൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് അവരെ ഏതെല്ലാം നിലയിൽ അവരെ ആശ്വസിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെ സഭയുടെ നിലവാരം നിങ്ങൾ
താഴ്ത്തിക്കളയും.
അങ്ങനെ ഒരു മനോഭാവം ഉത്തരവാദിത്തമുള്ളവർ ഉള്ളപ്പോൾ ഇങ്ങനെ കൃപ എന്തെന്ന് അറിയാത്തവർ ഉള്ളിലേക്ക് വരും.
Paul would say to them that, well, maybe you'll have a church much bigger than I had, but it will be useless.
പൗലോസിന് പറയാനുള്ളത്, അങ്ങനെ ഒരു മനോഭാവം നിങ്ങൾക്കുള്ളപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴുള്ളതിലും വലിയൊരു സഭ ഉണ്ടായിരുന്നു വരാം, പക്ഷേ ദൈവത്തിന്റെ മുൻപാകെ പ്രയോജനരഹിതമായിരിക്കുന്ന ഒരു കൂട്ടമായിരിക്കും.
Even Peter also says 1 Peter chapter 5
പത്രോസ് അപ്പോസ്തലനും തന്റെ ഒന്നാമത്തെ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ ആ കാര്യം തന്നെ പറയുന്നുണ്ട്.
It's very interesting that he says in verse 12, what I have written to you briefly, exhorting, testifying, this is the true grace of God, stand firm in it.
1 Petros 5:12 il parayna gaane srathikkuka, ningale prabodhipichum ningal ee nilkunnathu devathinte sathya krupayil aagunnu ennu saakshigarichu undu ennu parayunnu.
Now, immediately after Pentecost, the word grace was a new word.
Pentecost naalile shesham നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു പുതിയ പദമാണ് കൃപ എന്നുള്ളത്.
So they could say grace, grace, and everybody said grace. What's that?
കൃപ എന്നുള്ള ആ പുതിയ പദം, ദൈവം സ്വർഗത്തിൽ നിന്ന് സഭയ്ക്ക് നൽകിയ ആ പദം, അതിനെക്കുറിച്ച് വിശ്വാസികളെല്ലാം ചിന്തിക്കുവാനും സംസാരിക്കാനും
തുടങ്ങി.
കൃപ എന്താണെന്നുള്ളത് അപ്പോസ്തലന്മാർ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടായി.
That's what came through Christ, that we can become spiritual, we can partake of God's nature.
നമുക്ക് ആത്മീയരായി തീരുവാൻ, നമുക്ക് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുവാൻ നമ്മെ സഹായിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ലഭ്യമായ ദൈവത്തിന്റെ ദാനമാണ് കൃപ.
But in 30 years that word became so corrupt that now Peter has to write about the true grace.
എന്നാൽ പെന്തക്കോസ്ത് നാളിന് ശേഷം ഏതാണ്ട് 30 വർഷം പിന്നിട്ടപ്പോഴേക്കും അപ്പോസ്തലനായ പത്രോസിന് എഴുതിയപ്പോൾ യഥാർത്ഥ കൃപ, സത്യകൃപ ഇതാണ് എന്ന് എടുത്തു പറയേണ്ടി വന്നു.
സോ ദാറ്റ് മീൻസ് ദേർ വാസ് എ ലോട്ട് ഓഫ് ഫാൾസ് ഗ്രേസ്.
അതിന്റെ അർത്ഥം എന്താണ്? ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ വ്യാജമായ കൃപയുടെ ധാരണകളെ പരമുന്നു.
ദേർ ഈസ് എ ലോട്ട് ഓഫ് ദാറ്റ് ഇൻ ദി വേൾഡ് ആഫ്റ്റർ 2000 ഇയേഴ്സ്.
കഴിഞ്ഞ 2000 വർഷം പിന്നിട്ടപ്പോൾ എത്രയധികമായിട്ട് ലോകമെമ്പാടും കൃപ തെറ്റായ നിലയിൽ
ധരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ
യഥാർത്ഥ കൃപ, അത് മലിനമാകുവാൻ, അതിന്റെ അർത്ഥം മാറുവാൻ 30 വർഷമേ എടുത്തുള്ളെന്ന് വരികില് ലോകത്തിലെ വിലയുള്ള ഏത് കാര്യത്തിനും അനുകരണം ഉണ്ടാകും എന്ന് നാം
മനസ്സിലാക്കാം.
അപ്പോസ്തല പ്രവൃത്തികൾ 11 അധ്യായത്തിന്റെ 26 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം.
ഇരുപത്തിയാറാം
വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു,
ഡിസൈപ്പിൾസ് were first called Christians.
അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി എന്ന് നാം കാണുന്നു.
They were first disciples, then they became Christians.
നാം ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത് അവർ ഒന്നാമത് ശിഷ്യരായിരുന്നു, ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ
തുടങ്ങി.
അത് ഒരു പുതിയ വാക്കായിരുന്നു.
ആ
കാലത്ത് ശിഷ്യന്മാരെന്നുള്ളത് കുറച്ചുകൂടി അറിയാവുന്ന പദമായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ആ വാക്കിന്റെ അർത്ഥം എന്താണ്?
ക്രിസ്ത്യാനി
എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് നിങ്ങൾക്ക്
അറിയാമോ?
ക്രിസ്ത്യാനി എന്നുള്ള പേരിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു ചെറുപ്പക്കാരി വിവാഹിതയാകുമ്പോൾ അവളുടെ ഭർത്താവിന്റെ പേരുകൂടെ തന്റെ പേരിനോട് ചേർക്കുന്നത് പോലെ മാത്രം.
സോ റെവറന്റ്ലി സ്പീക്കിംഗ് ഇറ്റ്സ് മിസസ് ക്രൈസ്റ്റ്.
ആ ബഹുമാന പുരസ്കരം ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ഉള്ള അവനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട എല്ലാവരുടെയും കാര്യത്തിൽ സത്യമാണ്, അത് യേശുക്രിസ്തുവിന്റെ ഭാര്യയാണ്. മിസസ് ക്രൈസ്റ്റ്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്.
ടുഡേ യു സേ ക്രിസ്ത്യൻ, വാട്ട് ഇസ് ഇറ്റ് മീൻ?
എന്നാൽ ഇന്ന് ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്ത് ധാരണയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്?
ഇറ്റ്സ് ലൈക്ക് ദ റുപ്പി, വാട്ട് ദ റുപ്പി വാസ് വർത്ത് 100 ഇയേഴ്സ് അഗോ ആൻഡ് വാട്ട് ഇറ്റ് ഈസ് വർത്ത് ടുഡേ ഈസ് ട്രെമെൻഡസ് ഡിഫറൻസ്.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തോ അതിനു മുൻപ് 1 രൂപയ്ക്ക് എന്ത് വിലയുണ്ടായിരുന്നെന്ന് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം. ഇന്ന് ആ 1 രൂപയ്ക്ക് എന്നാ വിലയുണ്ട്? അതുപോലെ മൂല്യശോഷണം വന്നുപോയി ഈ പദത്തിന്.
സോ വി മസ്റ്റ് റിമെമ്പർ, ദിസ് ഈസ് വാട്ട് ദിസ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ, എവരിതിങ് ഈസ് ബീയിങ് ഡിവാല്യൂഡ്.
ദൈവികമായിരിക്കുന്ന മൂല്യമുള്ള എല്ലാ കാര്യങ്ങളെയും വിലയില്ലാതാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന, അർത്ഥവ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയുടെ ഭാഗമാണിത്. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ കാര്യം തന്നെ എടുക്കുക.
ഈവൻ ഹിയർ ഇൻ കേരള, പീപ്പിൾ ഹു റിസീവ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ഇൻ 1920, ദാറ്റ് വാസ് എ റിയൽ തിങ്. നൗ വാട്ട് ദേ ആർ റിസീവിംഗ് ഈസ് ഓൾ എ കോൺട്രിബ്യൂഷൻ.
കേരളത്തിലെ കാര്യം തന്നെ എടുത്താൽ ഇവിടെ മലങ്കരയിൽ ഉണർവ് വന്നപ്പോൾ 1920s അന്ന് വിശ്വാസികൾ പ്രാപിച്ച പരിശുദ്ധാത്മ സ്നാനം സ്വർഗത്തിൽ നിന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് അതേ സഭകളിൽ സമൂഹങ്ങളിൽ വിശ്വാസികൾ ലഭിക്കുന്ന ആത്മസ്നാനം ഏത്
വിധത്തിലുള്ള
പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള പദം തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് ലഭിക്കുന്നത്
എന്താണ്? 1920s
അഭിഷേകം പ്രാപിച്ചവരുടെ ശരീരമൊക്കെ അനങ്ങിയതിനേക്കാളും കൂടുതൽ ഇന്ന് ആളുകൾ ചലിക്കുന്നുണ്ടാവും. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണോ അത്?
What I'm concerned about is the number of believers who are being deceived by all this.
എന്റെ ഹൃദയത്തിന് ഭാരമുണ്ടാക്കുന്ന ഒരു വിഷയം ഞാൻ പറയാം. യഥാർത്ഥത്തിലുള്ള അനേക ദൈവമക്കൾ, വിശ്വാസികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
So take this word prophet.
പ്രവാചകൻ എന്നുള്ള പദം ഉദാഹരണമായി ചിന്തിക്കുക.
Today, I don't have any respect for a man who says he's a prophet.
ഞാനൊരു പ്രവാചകനാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരാളിനെ കുറിച്ച് എനിക്ക് അശേഷം ബഹുമാനമില്ല.
ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ആർ കൗണ്ടർഫീറ്റ്സ്.
അവരിൽ മിക്കവരും വ്യാജ പ്രവാചകരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
This is not a new thing.
ഇതൊരു പുതിയ കാര്യമല്ല.
Even in the old days, if you think of Samuel, for example, 1 Samuel.
പഴയ നിയമ കാലത്ത് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. ശമൂവേലിന്റെ
കാലഘട്ടത്തിലൊക്കെ
1 Samuel 3:1 കാണുന്നത്,
those days when Samuel was a little boy, word from the Lord was rare and visions were infrequent.
ശമൂവേൽ ഒരു ബാലനായിരുന്ന കാലഘട്ടത്തെ കുറിച്ച് 3:1 പറയുകയാണ്. ആ കാലത്ത് യഹോവയുടെ വചനം, യഥാർത്ഥ ദൈവവചനം ദുർലഭമായിരുന്നു.
There was no prophet.
ദർശനം ഏറെ ഇല്ലായിരുന്നു, വാചക ശുശ്രൂഷ ഇല്ലായിരുന്നു.
The last prophet was Moses and Joshua, that's all.
മോശയ്ക്കും യോശുവയ്ക്കും ശേഷം അനേക നാളുകൾ കഴിഞ്ഞുപോയി യഥാർത്ഥ ദൈവത്തിന്റെ ഒരു പ്രവാചകനെ കണ്ടിട്ട്.
Then Samuel, he grew up.
ആ കാലഘട്ടത്തിലാണ് ശമൂവേൽ ഒരു ബാലനായിട്ട് ദൈവത്തിന്റെ മുൻപാകെ വളർന്നത്.
Just in verse 20, all Israel knew. Samuel was a prophet.
1 Samuel 3:20 നാം കാണുന്നുണ്ട്, ഇസ്രായേൽ മുഴുവനും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനാണ് എന്ന് ഗ്രഹിച്ചു.
Because they heard him and they never heard anything like this before.
ശമൂവേലിന്റെ വചനങ്ങൾ അവർ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി വർഷങ്ങളായിട്ട് കേൾക്കാത്ത പ്രത്യേക ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം.
It says in verse 19, the Lord was with him and the Lord took care that not one word of his fell to the ground.
അവൻ യഹോവയുടെ യഥാർത്ഥ പ്രവചനാവാനുള്ള കാരണവും 19-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനം ഒന്നും നിഷ്ഫലമാകുവാൻ ഇടയായില്ല.
What happens when suddenly one man becomes a prophet and everybody honors him?
ഒരു വ്യക്തി ദൈവത്തിന്റെ ഒരു പ്രവാചക ശുശ്രൂഷയുമായി രംഗത്ത് വരികയും എല്ലാവരും അവനെ ബഹുമാനിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വ്യക്തിക്ക് ലഭിക്കുന്ന ബഹുമാനവും സ്നേഹവും കണ്ട് മറ്റനേകരും ഇത്തരത്തിലുള്ള ഒരു പ്രവാചക ശുശ്രൂഷ സൂക്ഷിക്കുവാൻ
തുടങ്ങും.
ശമൂവേലിനെ അനുകരിച്ചു വേഗത്തിൽ ഇസ്രായേൽ പ്രവാചകനാകുവാൻ മറ്റു പലരും ശ്രമിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാലൊരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. മറ്റ് പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അവർ ധനമോഹികളായിരുന്നു.
Samuel didn't want it.
എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകനായ ശമൂവേൽ പണത്തിന് വേണ്ടി ആയിരുന്നില്ല ആ ശുശ്രൂഷ ചെയ്തത്.
Samuel at the end of his life would say something like this.
ശമൂവേലിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അവൻ ഇവണ്ണം പറയുവാൻ കഴിഞ്ഞിരുന്നു.
Chapter 12.
12-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്.
2-ാം വാക്യം. I am old and gray, and from my youth I have walked in front of you.
ഞാനോ വൃദ്ധനും നരച്ചവനുമായി, എന്റെ ബാല്യം മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങൾക്ക് നായകനായി നിങ്ങളുടെ നടുവിൽ. എന്റെ ചെറുപ്പകാലം മുതൽ ഇസ്രായേൽ ജനമേ നിങ്ങൾ എന്റെ ജീവിതം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
2-ാം വാക്യം.
എന്നാൽ തന്റെ ജീവിതത്തിന്റെ അവസാന സമയമായപ്പോൾ ശമൂവേൽ പറയുകയാണ്, യഹോവയുടെ മുൻപാകെ നാം നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാട്ടെ, നിങ്ങൾ ഒരുത്തന്റെങ്കിലും കാളയെ ഞാൻ അവഹരിച്ചിട്ടുണ്ടോ, ഒരുത്തന്റെ കഴുതയെ ഞാൻ
ആഗ്രഹിക്കുന്നുണ്ടോ,
ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചതിച്ചിട്ടുണ്ടോ, വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ്
കുരുടാക്കിയിട്ടുണ്ട്.
അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയുക, ഞാൻ അത് മടക്കി.
ഓൾ ഇസ്രായേൽ സ്റ്റുഡ് ദേർ ആൻഡ് സെഡ്
ഒരുത്തിന് പോലും പ്രവാചകനായ ശമൂവേലിന് നേരെ ഒരു സാക്ഷ്യം പറയുവാനില്ലായിരുന്നു എതിരായിട്ട്.
ശമൂവേലിന്റെ
അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇതാണ്, എന്റെ പക്കൽ ഒരു തിന്മയെ നിങ്ങൾ കണ്ടില്ല എന്നുള്ളത് യഹോവ
സാധ്യ.
എന്നാൽ മറ്റുള്ള പ്രവാചകന്മാർ അവരെ അനുകരിക്കാൻ ശ്രമിച്ചവർക്ക് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തുവാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ ചോദിക്കുമായിരിക്കും അതെങ്ങനെയാണ് സഹോദരൻ അറിയാൻ കഴിയുന്നത്. അതിന് ഞാനൊരു ഉദാഹരണം കാണിക്കാം.
ചാപ്റ്റർ 9
ഒൻപതാം അധ്യായത്തിൽ, 1 Samuel 9
we read of King Saul. He was not king those days, he was just a son of Kish. Verse 1 and 2, and his verse 3, his father had lost his donkey, so he was just looking for his donkey.
ഒന്നിസമയം ഒൻപതാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം കീശിന്റെ മകനായ ശൌലിനെ കാണുന്നുണ്ട്. അവൻ ഇസ്രയേലിന്റെ രാജാവായിട്ടിൽ അവന്റെ അപ്പന്റെ കഴുതുകളെ കാണാതെ പോയി അത് അന്വേഷിച്ചവൻ
പോവുകയാണ്.
ശമൂവേൽ എന്ന് പറഞ്ഞ ഒരു പ്രവാചകനെ കുറിച്ച് ഈ ശൌലിൻ
അറിഞ്ഞുകൂടായിരുന്നു.
അങ്ങനെ ഒരാളിനെ കുറിച്ച്
കേട്ടില്ല.
കീശിന്റെ കുടുംബം പാർത്തിരുന്ന ഇടത്തുനിന്ന് ദൂരെയായിരുന്നു ശമൂവേൽ ശുശ്രൂഷ
ചെയ്തുകൊണ്ടിരുന്നത്.
തന്റെ സ്ഥലത്ത് താൻ ജീവിച്ചിരുന്ന ഇടത്തുള്ള മറ്റ് പ്രവാചകന്മാരെ ശൌലിന്
അറിയാമായിരുന്നു.
ശമൂവേലിനെ അനുകരിച്ച് അങ്ങനെ ഒരു പ്രവാചക ദൗത്യവുമായി നിന്നിരുന്ന പലരുമുണ്ടായിരുന്നു.
They were looking for the donkeys and they didn't find it.
അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് അനേക ദിവസങ്ങൾ അലഞ്ഞു നടന്നതിന് ശേഷം ഒടുവിൽ
ഭൃത്യനോട്
അഞ്ചാം വാക്യത്തിൽ ശൗൽ പറയുകയാണ്, നമുക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ അവന്റെ ഭൃത്യൻ അവന്റെ ദാസനാണ് ശൌലിനോട് പറഞ്ഞത്,
There is a man of God in this city, everybody respects him, I have heard. You go and ask him.
ഈ പട്ടണത്തിൽ മറ്റവർ ബഹുമാനിക്കുന്ന ഒരു ദൈവപുരുഷനുണ്ട്, അവൻ പറയുന്നതൊക്കെയും ശരിയാകുന്നുണ്ട്, നമുക്ക് അവന്റെ അടുക്കൽ പോകാം.
And Saul, who is used to all the prophets, this is what he says.
മറ്റ് പ്രവാചകന്മാരോട് ഇടപഴകിയിട്ടുള്ള അവരുടെ സ്വഭാവം അറിയാവുന്ന ശൌൽ എന്താണ് ദാസനോട് പറഞ്ഞതെന്നുള്ളത് ശ്രദ്ധിക്കുക.
വെരി ഇൻട്രസ്റ്റിംഗ് വേർഡ്സ്, വേഴ്സ് 7.
ഏഴാം വാക്യം നിങ്ങൾ വായിച്ചാൽ വളരെ രസകരമാണ്.
ഹൗ ക്യാൻ വി ഗോ, വി ഡോണ്ട് ഹാവ് എനി മണി ടു ഗിവ് ഹിം.
നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ, വെറും കൈയായിട്ട് എങ്ങനെ പ്രവാചകന്റെ അടുക്കൽ പോകുന്നു.
വിച്ച് പ്രോഫിറ്റ് വിൽ റിസീവ് അസ് ഇഫ് വി ഡോണ്ട് ഗിവ് എനി മണി.
പൈസ കൊടുക്കാതെ പണം കൊടുക്കാതിരുന്നാൽ ഏത് പ്രവാചകനാണ് നമ്മളെ കൈക്കൊള്ളാൻ പോകുന്നത്?
വേർ ഡിഡ് ഹി ഗെറ്റ് ദാറ്റ് ഐഡിയ?
നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ശൌലിന് ചെറുപ്പക്കാരനായ ശൌലിന് ഈ ധാരണ എവിടെ നിന്ന് കിട്ടിയതാ?
Because he had seen all the imitators of Samuel in his area.
പ്രവാചകനായ ശൌലിനെ അനുകരിച്ചിരുന്ന അവന്റെ ദേശത്തുണ്ടായിരുന്ന പ്രവാചകന്മാരുമായിട്ടൊക്കെ അവന് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്.
So, servant said, I've got one-fourth of a shekel here with me.
അപ്പോൾ അവന്റെ ദാസൻ അവനോട് പറയുകയാണ്, എന്റെ കയ്യിൽ ഒരു കാൽ ഷെക്കൽ വെള്ളിയുണ്ട്.
I don't know how much that is, maybe 20-30 rupees.
ഒരുപക്ഷെ ഇന്നത്തെ വില അനുസരിച്ച് ഒരു 20-30 രൂപയ്ക്ക് തുല്യമായിരിക്കുന്ന ഒരു നാണയമായിരിക്കാം.
Saul is wondering, will he prophesy for 20-30 rupees? I don't know.
ശൌലിന് അപ്പോഴും ഒരു സംശയമുണ്ട്, ഈ ഇത്ര ചെറിയ ഒരു തുക കൊടുത്താല് പ്രവാചകൻ പ്രവചിക്കുമോ?
20-30 rupees will prophesy.
ഇന്നത്തെ കാലത്ത് രൂപയ്ക്ക് തീരെ വില ഇടിഞ്ഞ സമയത്ത് 20-30 രൂപയ്ക്കോ 30 രൂപയ്ക്കോ ആരെങ്കിലും പ്രവാചകന്മാർ പ്രവചിക്കുമോ?
So he says, anyway, let's give it and see whether he will tell us.
ഏതായാലും കയ്യിൽ വേറെ പണമൊന്നുമില്ല, അപരിചിതമായ ഒരു ദൂരദേശത്തുമാണ്. അപ്പൊ ശൌല് പറയുകയാണ്, ഏതായാലും ഉള്ളത് കൊടുത്തു നോക്കാം, പ്രവചനം ലഭിക്കുമോ എന്ന് നമുക്ക് അന്വേഷിക്കാം.
All that we see today has been happening for centuries. It is not something new.
നമ്മുടെ കാലഘട്ടത്തിൽ നാം കാണുന്ന ഈ പ്രതിഭാസങ്ങളൊക്കെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഭാഗത്തേക്ക് ഉൽപ്പത്തി
4:1
ഇതിന്റെ എല്ലാം തുടക്കം ഇവിടെയാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
ദിസ് ഇസ് ദ റൂട്ട് ഓഫ് ഓൾ.
നാം ചിന്തിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം തായ് പേര് ഈ ഉൽപ്പത്തി 4 നമുക്ക് കണ്ടെത്താൻ
കഴിയും.
ആദവിന് ഹവയ്ക്കും ജനിച്ച ഈ രണ്ട് മക്കളെ കുറിച്ച് നമുക്കറിയാം.
റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ദേ വെന്റ് ഇൻ ടു ഡിഫറെന്റ് ഡയറക്ഷൻ.
പ്രാരംഭത്തിൽ തന്നെ കയ്യിനും ഹാബേലും വ്യത്യസ്തമായ രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞവരാണെന്ന്.
One was an atheist and one was a God-fearing person, it would have been much better.
ഒരാൾ ദൈവഭക്തനായ ഒരാളും മറ്റേ ആളൊരു നിരീശ്വരവാദിയും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടെ നന്നായനെ എന്ന് എനിക്ക്
തോന്നുന്നു.
അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ തമ്മിലുള്ളതായിരിക്കുന്ന ആ വിഭജന രേഖ വ്യക്തമാണ്, നമുക്ക് തിരിച്ചറിയാം വേഗത്തിൽ.
ഇവിടെ
നാം കാണുന്നത് ഈ രണ്ട് മക്കളും കയ്യനും ഹാബേലും യഹോവയ്ക്ക് യാഗം കൊണ്ടുവരുന്നതായിട്ടാണ്.
And they are not, Cain is not an idol worshipper. He is not offering it to some Baal or some other idol.
ഒരു കാര്യം നാം ഓർക്കണം, മൂത്ത മകനായിരുന്ന കയ്യന് ഒരു വിഗ്രഹാരാധന ആരാധ്യയായിരുന്നില്ല, അവന് മറ്റ് വിഗ്രഹങ്ങൾക്കൊന്നും അല്ല യാഗം.
Because he brought an offering to Jehovah. Verse 3.
മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് യഹോവയ്ക്ക് അവൻ ഒരു യാഗം കൊണ്ടുവന്നു എന്നാണ്.
Now a lot of people have made much of the fact that Cain did not bring any blood in his offering. Abel brought blood. But the scripture, so I'm not...
The scripture, rectam olicha yagathin vilayundai.
God would be very unrighteous to demand that Cain when he had not given an order.
Angine oru niyamam avarku nalgada irikke rectamullayirikkunna oru yagam devam pratheekshikkunna ennu varil devam ശരിയായ നിലയിൽ അല്ലല്ലോ
പെരുമാറുന്നത്.
കയ്യൻ കൃഷിക്കാരനായിരുന്നു എന്ന് നാം രണ്ടാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവന്റെ കൃഷിയുടെ ഫലത്തിൽ നിന്ന് ഏറ്റവും നല്ല
തന്നെയാണ്
അവൻ ആട്ടിടയനായിരുന്നതുകൊണ്ട് അവന്റെ ആടുകളിൽ ഒന്നിനെ യഹോവയ്ക്ക് യാഗമായിട്ട് അവൻ
കൊണ്ടുപോകും. The Lord had accepted the offering first, and then the man. Then we can say, okay, that's because we saw the blood there.
Deyum, Aathiyam, Avar Kunduvanna Yaga Vastu, Nokita, Adine Angeerikkeyum, Aa Yaga Vastuvinte Adisthanathil Kunduvanna Aaline Angeerikkeyum, Aayirunnengil Namukku Venengil Parayam, Habel, Rathamulla, Oru Yagam Kunduvannavundaana Avane
Sweekarikkum. I find a lot of Christians don't read the Bible carefully.
എന്നാൽ അനേക ക്രിസ്ത്യാനികളും ദൈവവചനം കൃത്യമായി ശ്രദ്ധാപൂർവം വായിക്കുന്നില്ല എന്നുള്ളതാണ്
ഗ്രീക്ക് വാക്യം.
അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാലാം വാക്യം ശ്രദ്ധിച്ചു വായിച്ചാട്ടെ.
ലാസ്റ്റ് പാർട്ട്, ദ ലോർഡ് ഫസ്റ്റ് ഹാഡ് റിഗാർഡ് ഫോർ ഏബൽ ആൻഡ് ദെർഫോർ ഫോർ ഹിസ് ഓഫറിംഗ്.
നാലാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം, യഹോവ ഹാബേലിലും ഒന്നാമതവനില്ല പിന്നെ അവന്റെ വഴിപാടിൽ പ്രസാദിച്ചു, കയ്യനിൽ പ്രസാദിച്ചില്ല അവന്റെ വഴിപാടിൽ
പ്രസാദിച്ചു. Therefore he didn't have regard for his offering.
കയ്യനിൽ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് അവൻ കൊണ്ടുവന്ന യാഗത്തിലും പ്രസാദിക്കാൻ കഴിയാത്തത്.
See this verse in Proverbs 15, verse 8.
പരിശുദ്ധവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ശ്രദ്ധിക്കുക.
Here it says that the sacrifice of the wicked is an abomination to God.
ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് എന്നാണ് നാം കാണുന്നത്.
What about if that wicked man brings blood in his offering?
ദുഷ്ടനായിരിക്കുന്ന പിന്മറഞ്ഞ ഒരു മനുഷ്യൻ അവൻ രക്തമുള്ള ഒരു യാഗം കൊണ്ടുവന്നിരിക്കട്ടെ,
അപ്പോഴെങ്ങനെയായിരുന്നു?
അങ്ങനെയാണെങ്കിലും രക്തം കൊണ്ടുവന്നാലും അവൻ ദുഷ്ടനാണെങ്കിലും യഹോവയ്ക്ക് അത് വെറുപ്പാണ്.
This is where false grace comes.
അവിടെയാണ് വ്യാജമായിരിക്കുന്ന കൃപ രംഗത്ത് വരുന്നത്.
False grace says, even if you're wicked, you bring blood, God will accept.
വ്യാജമായിരിക്കുന്ന കൃപ, യഥാർത്ഥത്തിലല്ലാത്ത കൃപ പറയുന്ന എന്താണെന്നറിയാമോ? നിങ്ങൾ ഹൃദയം ദുഷ്ടത നിറഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, രക്തം കൊണ്ടുവന്നാൽ മതി, ഇനി സ്വീകരിക്കപ്പെടും.
ഇത് വേറെ ഹൗ യു
എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും ദൈവത്തിന് വിഷയമല്ല. രക്തം കൊണ്ടുവരിക, ദൈവപുത്രന്റെ രക്തം മതി എന്ന് പറയുന്ന ഒരു
ക്രമമാണ്.
അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ എന്താ
സംഭവിച്ചത്?
ആ പ്രസംഗങ്ങൾ വചനങ്ങൾ കേൾക്കുന്നവരുടെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ മതി.
With the second, third generation of these separated assemblies.
വേർപെട്ട വിഭാഗങ്ങളിൽ നിന്ന് നാം വിളിക്കുന്ന അവരുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറ എടുക്കുക.
They are worse than the denominational assemblies.
ഇന്ന് നാം നമ്മുടെ ചുറ്റും കാണുന്നതായിരിക്കുന്ന നാമത്തെ ക്രൈസ്തവ സഭകളിൽ ഉള്ള വിശ്വാസികളെക്കാളും അധപ്പതിച്ചവരാണ് വേർപെട്ടവരുടെ മൂന്നാം തലമുറ.
The leaders also become like that, because they are also second, third generation.
ഇങ്ങനെയുള്ള സഭകളുടെ നേതാക്കന്മാരും അവരും രണ്ടോ മൂന്നോ തലമുറ കഴിഞ്ഞ നേതാക്കന്മാരാണ്. അവരെക്കാൾ മെച്ചമായ ആളുകളെ നമുക്ക് മറ്റ് സഭകളിൽ കാണാൻ.
What is the reason? You need to understand the reason, otherwise the same thing will happen in our midst.
എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം? അത് നാം വ്യക്തമായി ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നമുക്കും ഈ അപകട സാധ്യത ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം.
ബിക്കോസ് സർട്ടൻലി ഇൻ ബാംഗ്ലൂർ ഐ സീ എ സെക്കൻഡ് ജനറേഷൻ കമ്മിങ് അപ്പ് ഓൾറെഡി.
ബാംഗ്ലൂരിലെ കാര്യത്തിലെങ്കിലും എനിക്ക് ഉറപ്പായിട്ട് പറയുവാൻ കഴിയും, വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ഒരു രണ്ടാം തലമുറ ഇപ്പോൾ സഭയിൽ
വന്നിട്ടുണ്ട്.
അവരെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ അത്യധികമായിരിക്കുന്ന ഭാരമുണ്ട്.
ദീസ് സെക്കൻഡ് ജനറേഷൻ ഡസ് നോട്ട് ടേൺ ഔട്ട് ലൈക് ഓൾ ദി അദർ സെക്കൻഡ് ജനറേഷൻ ഐ സീ അറൗണ്ട്.
നമ്മുടെ ചുറ്റും ക്രൈസ്തവ ലോകത്തിൽ നാം കാണുന്ന അതുപോലെ ഈ ബാംഗ്ലൂരിലെ സഭയിലെ രണ്ടാം തലമുറ അരപ്പതിച്ചു പോകരുത് എന്നുള്ള ഒരു പ്രാർത്ഥന
എനിക്കുണ്ട്.
അതിന് സാധ്യതയുണ്ടാകുന്നത് ഒരു കൃപ നാം
പഠിപ്പിച്ചാലാണ്.
രക്തം ഉണ്ടെന്നാൽ വഴി അർപ്പിച്ചാൽ നീ ശരിയാകും എന്നുള്ള ഒരു
പഠിപ്പിച്ചും
15 നാം എന്താണ് വായിച്ചത്? ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പാണെന്നാണ്. അതിന്റെ ആ പുസ്തകത്തിന്റെ തന്നെ 21 അധ്യായത്തിന്റെ 27 വാക്യം നോക്കുക. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു.
Why does he repeat this again?
Solomon ee pratheeka satyam aavartichu parayukayanu endukondaanu?
See, there are certain things repeated twice.
Sila kaaryangalu randamathum aavartichu parayunnathayittu nam thiruvathathil kaanunnu.
God speaks once and God speaks twice.
Sangeerathathil oddathu nam kaanunna pole deivam orikkal samsaarikkunnu, deivam randu vattam parayunnu.
That if you are wicked, whatever sacrifice you bring is an abomination to God.
നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മേത്തരമായിരിക്കുന്ന യാഗം ദൈവത്തിന് കൊണ്ടുവന്നാലും അവനത് വെറുപ്പാണ് എന്നുള്ള
സത്യം.
ദൈവത്തിന് വെറുപ്പായിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നാം
കാണേണ്ട.
നിങ്ങൾ വിചാരിക്കുക, ജീവനുള്ളതായിരിക്കുന്ന ആട്ടിൻകുട്ടിയെ രക്തവുമായിട്ട് കയ്യിൽ യഹോവയുടെ സന്നിധിയിൽ വന്നിരുന്നെങ്കിൽ, അതിനെ യഹോവയുടെ സന്നിധിയിൽ കൊന്ന് യാഗം കഴിച്ചിരുന്നെങ്കിൽ, ദൈവമായ ആഗത്തെ സ്വീകരിക്കുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു? ഒരിക്കലുമില്ല.
He did not have regard for Cain because he saw something in Cain's private life.
കയ്യിന്റെ രഹസ്യ ജീവിതത്തില് ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന തിന്മ നിറഞ്ഞ ചില കാര്യങ്ങൾ ദൈവം കണ്ടതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ ആഗത്തെ ദൈവത്തിന് സ്വീകരിക്കാൻ
കഴിയാതിരുന്നത്.
യോഹന്നാന്റെ 1 ലേഖനം 3 അധ്യായത്തിലേക്ക് വരാം. 1 Yohanan 3:12.
It says here in verse 12 that we are not to be like Cain, who was of the evil one and slew his brother.
12 വാക്യത്തിൽ നാം വായിക്കുന്ന കയ്യന് ദുഷ്ടതയിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ നാം ആകരുത്.
And why did he slay him?
അവനെ കൊല്ലുവാൻ, കയ്യന് സഹോദരനെ കൊല്ലുവാൻ കാരണമെന്താണ്?
You give me the answer without looking there.
അവിടെ നോക്കാതെ നിങ്ങൾക്ക് അതിന് മറുപടി പറയുവാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് ഹാബേലിനെ, അനുജനെ കയ്യിൻ കൊന്നത്? ദൈവത്തിന്റെ സഹോദരനായ ഹാബേലിന്റെ യാഗം സ്വീകരിച്ചു, തന്റേത് സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഉള്ള അസൂയ കൊണ്ടാകാം എന്ന് നാം ചിന്തിക്കുമോ?
എന്റെ
പരിശുദ്ധാത്മാവ് യോഹന്നാൻ കൂടെ എഴുതിയിരിക്കുന്ന
എന്താണ്? ലൈഫ് വാസ് ബാഡ്.
അവന്റെ പ്രവൃത്തി ദോഷമുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവന്റെ ജീവിതം തന്നെ തിന്മ നിറഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ് അവന്റെ സഹോദരനെ കൊന്നത്.
His brother's deeds were righteous, it says here, verse 1.
പതിനാമാകൃതി നാം കാണുന്നു അവന്റെ സഹോദരനായ ഹാബേലിന്റെ പ്രവൃത്തി നീതിയുള്ളതായിരുന്നു, നന്മ
നിറഞ്ഞു.
ദൈവം അകത്തേക്കിറങ്ങി ഈ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള വ്യത്യാസം കണ്ട്,
the sacrifice of the wicked is an abomination to God.
ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്.
So even if Cain had brought a lamb, killed it there, God is saying abomination.
ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന കയ്യിൽ യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചിരുന്നെങ്കിലും അത് കർത്താവിന് വെറുപ്പായിരിക്കും എന്ന് സംശയമില്ല.
See, there's an Old Testament verse which helps us understand what abomination.
ദൈവത്തിന് വെറുപ്പായിരിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുവാനായി പഴയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ ഓർമ്മിക്കുന്നു.
Deuteronomy says that when the Lord said to those, you know, they used to live in tents, he said, when you go out to the toilet, you must take a spade with you.
ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, മരുഭൂമിയിൽ സഞ്ചരിച്ചിരുന്ന ഇസ്രായേൽ ജനം അവര് മലവിസർജനത്തിനായിട്ട് പോകുമ്പോൾ ഒരു വാര കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
And he said, otherwise,
you don't cover it up, the Lord sees an abomination.
നിങ്ങളുടെ നടുവിൽ നടക്കുന്ന യഹോവയ്ക്ക് അത് അറപ്പായിരിക്കും എന്ന് അവിടെ നാം വായിക്കുന്നു.
ആവർത്തന
പുസ്തകം 21 അധ്യായം 14 വാക്യത്തിലാണ് നാം അത് കാണുന്നത്.
Imagine a sacrifice becoming like a toilet in God's eyes.
നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു യാഗം അർപ്പണം നമ്മുടെ വിസർജ്യ വസ്തുവിനെ പോലെ ദൈവത്തിന്റെ മുൻപിലായിരിക്കുന്ന സ്ഥിതി എത്ര പരിതാപകരമാണ്.
Your wonderful sacrifice becomes like something which has to be flushed down the toilet because your heart is not right.
നമ്മുടെ ഏറ്റവും മെച്ചമെന്ന് കരുതുന്ന ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധന യാഗം അത് ഒരു വിസർജ്യ വസ്തുവിനെ പോലെ ദൈവം തള്ളിക്കളയുന്നതാണെങ്കിൽ ആ സ്ഥിതി ഒന്നോർത്ത് നോക്കുക.
See, that is what the Lord, why the Lord said, when you come with your sacrifice and you suddenly remember something, somebody's got something against you, don't give that sacrifice.
അതുകൊണ്ടാണ് കർത്താവായ യേശു സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നാം വായിക്കുന്നുണ്ടല്ലോ, നീ വഴിപാടർപ്പിക്കുവാൻ യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് അപ്പൊ ബോധ്യം വന്നാൽ യാഗം കഴിക്കാതെ അവിടെ വെച്ചിട്ട് മടങ്ങിപ്പോവുക.
That is why I have told people, if you've got something in your heart against some other brother, you put money in the offering box, that is exactly like putting money in the toilet and flushing it.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഒരു കൂട്ട് സഹോദരനോട് സഹോദരിയോട് നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പോ പ്രയാസമോ ഉണ്ടായിരിക്കെ നിങ്ങൾ വന്ന് കർത്താവിന് പണമർപ്പിച്ചാൽ അത് നിങ്ങൾ ടോയ്ലറ്റില് പണമിടുന്ന പോലെയാണ്, അത് ദൈവത്തിന് സ്വീകരിക്കാൻ
കഴിയും. And from Proverbs, sacrifice of the wicked is an abomination to the Lord.
ആവർത്തന പുസ്തകം 21 അധ്യായത്തിലെ ഞാൻ പറഞ്ഞ വാക്യത്തിൽ നിന്ന് സദൃശവാക്യങ്ങൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ തിന്മയുണ്ടെങ്കിൽ ദൈവത്തിന് അത് സ്വീകരിക്കാൻ കഴിയുകയില്ല.
So Cain, we can say, was the founder of this religious system which appears so holy but it's got something wrong in their life.
പുറമേ വളരെ പരിശുദ്ധമെന്നും ഒക്കെ നമുക്ക് തോന്നുന്ന ഒരു മതവ്യവസ്ഥയുടെ തുടക്കമിട്ട ആളാണ് കയ്യൻ.
Cain is the founder of truly spiritual godly.
എന്നാൽ ഹാബേൽ അവന്റെ സഹോദരൻ യഥാർത്ഥമായിരിക്കുന്ന ആത്മീയതയുള്ളതായിരിക്കുന്ന ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ട വ്യക്തിയാണ്.
They can both sit in the same assembly.
ഈ രണ്ട് വ്യക്തികൾക്കും ഈ കാലഘട്ടത്തിൽ ഒരേ സഭയിൽ ഇരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു
അത്ഭുത.
ഒരു വ്യക്തി കയ്യനെ പോലെ മതഭക്തനായി മാത്രം ഇരിക്കുമ്പോൾ മറ്റേ വ്യക്തി ദൈവത്തിന്റെ മുൻപാകെ ആത്മീയമായിരിക്കുന്ന ഒരു
മനോഭാവം.
രണ്ടുപേരും കർത്താവിന് യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടുപേരും
പാട്ടുപാടും. Sing and pray louder than the spiritual person.
മതഭക്തനായിരിക്കുന്ന വ്യക്തി ഒരു പക്ഷെങ്കില് ആത്മീയനായിരിക്കുന്ന വ്യക്തിയേക്കാൾ അധികം ഉച്ചത്തിലും നന്നായിട്ടും പാടുന്ന വ്യക്തിയായിരിക്കാം.
Usually they do that because that's the way they cover up their sin.
മിക്കവാറും അങ്ങനെയുള്ളവര് ഈ കാര്യങ്ങളിൽ വളരെ പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു കാരണം അവരുടെ രഹസ്യ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ മൂടിവെക്കാനുള്ള ഒരു ശ്രമം കൂടെയാണ്.
Because the louder they pray and sing, nobody will ever think there's sin in their private life.
അവര് ഉച്ചത്തിൽ പാടുകയും വളരെ ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നുമാർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകില്ലല്ലോ, അതാണ് അവരുടെ ചിന്ത. എന്നാൽ ഇങ്ങനെയുള്ള മതഭക്തരായിരിക്കുന്ന വ്യക്തികളെ ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും.
ബിക്കോസ് യു കാന്റ് ഹൈഡ് സിൻ ഇൻ യുവർ ഹാർട്ട്.
വെളിയിൽ എപ്പോഴെങ്കിലും വെളിപ്പെടാതെ ദീർഘനാൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് പാപം ഒളിച്ചു വെക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം.
രണ്ട് ചാൻസ്
ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം.
When Cain saw the fire of God fall on Abel's sacrifice,
തന്റെ സഹോദരനായ ഹാബേലിന്റെ യാഗത്തിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരുന്നത് കയ്യൻ കണ്ടപ്പോൾ അവൻ കോപിച്ചു എന്നാണ് നാം 5 വാക്യത്തിൽ വായിക്കുന്നത്.
Not sending a fire on his
തന്റെ യാഗത്തിന്റെ മേല് സ്വർഗത്തിൽ നിന്ന് അഗ്നി അയക്കാഞ്ഞതിൽ ദൈവത്തോടും ക്ഷുഭിതനായ കയീനെയാണ് നാം കാണുന്നത്.
That anger is sin.
ആ പാപം തന്നെ, ആ കോപം തന്നെ പാപമാണ്.
Notice what it says next.
അടുത്ത വാക്ക് വാചകം എന്താണെന്ന് ശ്രദ്ധിക്കുക.
As soon as sin comes in the heart, it is seen on your face.
കയ്യിൽ ഏറ്റവും കോപം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ വാദ്യം അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? അവന്റെ മുഖം വാടി. പാപം ഹൃദയത്തിൽ വരുമ്പോൾ മുഖത്ത് അത് പ്രകടമാകും. അതിനധികം സമയമൊന്നും
വേണം.
വിവാഹിതരായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, എന്നെ കേൾക്കുന്നവർക്കെല്ലാം ഞാൻ ഈ പറയുന്ന വേഗത്തിൽ
മനസ്സിലാവും.
പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം, ചില സമയങ്ങളിൽ എന്തോ കാര്യത്തിന് അവൾ പിണങ്ങിയിരിക്കുകയാണ്, കോപിച്ചിരിക്കുകയാണ്. ഒരു വാക്ക് പോലും അവൾ ഉരിയാടിയില്ല, പക്ഷേ നീ ഭർത്താവായിരിക്കും, നീ അസുഖപ്പെടുകയാണ്, എന്താണോ ഭാര്യയെ ശാന്തിപിടിപ്പിച്ചിരിക്കുന്നത്.
Wife also may come to ask her husband for something and is in a bad mood.
ഭർത്താവിനോട് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനായിട്ട് ഭാര്യ വരുന്ന ചില സമയത്തായിരിക്കാം ഭർത്താവിന്റെ മുഖഭാവം സിദ്ധിക്കുന്നു, ഇപ്പോഴൊരു ഒരു നല്ല സമയമല്ല എന്ന് അവൾക്ക് വേഗത്തെ മനസ്സിലാകുന്നു അവന്റെ മുഖം കൊണ്ട്. വൈകുന്നേരം മറ്റോ ആകട്ടെ, ചോദിക്കാം ഇപ്പൊ വേണ്ട എന്ന് ഭാര്യ തീരുമാനിക്കേണ്ടി വരുന്നു. ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചതിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന പാപം നമുക്ക് ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല. എത്ര ശ്രമിച്ചാലും നമ്മുടെ മുഖം
വെളിപ്പെടും.
ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞാനി ആയിരിക്കുന്ന ആ നിമിഷത്തിൽ തിരിച്ചറിയാൻ
കഴിയും.
ഒരു കൊച്ചു കുഞ്ഞിന് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെയും മുഖത്തുനിന്നൊന്നും തിരിച്ചറിയാൻ
പറ്റുകയില്ല.
രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കാര്യം എടുക്കുക, അതിന്റെ അമ്മ കോപിച്ചിരിക്കുകയാണോ ഇപ്പൊ അല്ലയോ എന്നുള്ളതൊന്നും ആ കുഞ്ഞിന് അപ്പോൾ
തിരിച്ചറിയത്തില്ല.
ആത്മീയമായിട്ട് വേണ്ട പക്വത ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലുള്ള പാപം അവരുടെ ബാഹ്യ തലത്ത് തിരിച്ചറിയാൻ നമുക്ക്
കഴിയും. The more you're able to discern just by looking at someone's
face. ആത്മീയമായി നാം വളരും തോറും മറ്റൊരു സഹോദരന്റെയോ സഹോദരിയുടെയോ മുഖത്ത് നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തിയുടെ ആന്തരിക ജീവിതത്തിന്റെ ഒരു സൂചന
ലഭിക്കും. You know, in 2 Peter 2 it says about having eyes full of adultery.
പത്രോസിന്റെ രണ്ടാം ലേഖനത്തിൽ നാം ഒരു പ്രത്യേക പദപ്രയോഗം കാണുന്നുണ്ട്, വ്യഭിചാരം നിറഞ്ഞ കണ്ണുള്ളവർ എന്ന്. അത് ശരിക്ക് സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
If a man keeps on lusting after women, after some time you can see it in his eye.
സ്ത്രീകളെ നോക്കി നിരന്തരമായിട്ട് മോഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന, അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു പുരുഷന്റെ കണ്ണ് നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റും, അവന് അതിൽ നിന്ന് ഒളിച്ചു വെക്കാൻ കഴിയത്തില്ല.
And a lot of women can recognize that in a man's eyes.
പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ കണ്ണുകളിലുള്ളതായിരിക്കുന്ന വ്യഭിചാരത്തിന്റെ ആത്മാവ് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയും. അവൻ പുറമെ കാണുന്ന പോലെ നിർമ്മലനല്ല എന്ന്
തിരിച്ചറിയാം.
സഹോദരിമാരോട് ഞാൻ ഒരു വാക്ക് ബുദ്ധിപ്രദേശമായി പറയട്ടെ, അങ്ങനെയുള്ള പുരുഷന്മാർ സഹോദരന്മാരാണെങ്കിലും അവരെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒരു ശിശുവിന്റെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
It is the closest thing to heaven that you can see on this earth.
ഈ ഭൂമിയിൽ സ്വർഗ്ഗത്തോട് ഏറ്റവും അടുത്ത നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ദൃശ്യം ഒരു ശിശുവിന്റെ കണ്ണുകളാണ്. പൂർണ്ണമായിട്ടും നിർമ്മലമായ കണ്ണുകൾ.
That baby grows up, spends his life making money and lusting after women. If you look at those eyes up.
ഈ ശിശു വളർച്ച പ്രാപിച്ച് മുതിർന്നു കഴിയുമ്പോൾ ദേവ്യാഗ്രഹത്തിലും മറ്റുള്ള നയനമോഹങ്ങളിലും ജീവിതം കഴിച്ച് കുറെ കഴിയുമ്പോൾ ഈ കുഞ്ഞിന്റെ കണ്ണുകൾ നോക്കുക. സദൃശവാക്യങ്ങൾ 6 അധ്യായത്തിൽ നാം ഗർവം ഉള്ള കണ്ണുകളെ കുറിച്ച് വായിക്കുന്നു. ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന നിഗളം കുറെ നാൾ കഴിയുമ്പോൾ അവന്റെ കണ്ണുകളിൽ കൂടെയും പ്രകടമാകും. അതും നാം അറിയണം. അവൻ സംസാരിക്കുന്ന വിധം
ശ്രദ്ധിച്ചാൽ,
അവന്റെ പുരികങ്ങൾ അവൻ ഉയർത്തുന്ന വിധം, അവന്റെ നടപ്പ് ശ്രദ്ധിച്ചാൽ ഉള്ളിലെ നീളം അറിയാൻ
പറ്റും. See a lot of things in the way a sister walks, when she tosses her hair. You can make out a lot.
ഒരു സഹോദരിയുടെ നടപ്പ്, അവള് തലതിരിക്കുന്ന വിധങ്ങള്, ഇങ്ങനെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലൂടെ ഉള്ളിലുള്ളതായിരിക്കുന്ന
നീളം,
അവര് വാതുറന്ന് ഒരു വാക്കും പുരിയാടേണ്ട ആവശ്യമില്ല.
തന്റെ
സമയം മുഴുവനും ദിവ്യാഗ്രഹിയായി പണത്തെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിക്കഴിയുന്ന ഒരുവന്റെ മുഖം തന്നെ അവന്റെ ദിവ്യാഗ്രഹം വെളിപ്പെടുത്തും. ഉള്ളിൽ ഭയം എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യവും അങ്ങനെയാണ്. എപ്പോഴും ഭയപ്പെടുന്ന ചിന്തകളുമായി.
I remember years ago seeing a man.
അങ്ങനെയുള്ള ഒരു മനുഷ്യനെ വർഷങ്ങൾക്ക് മുൻപ് കണ്ട കാര്യം ഞാൻ ഓർക്കുന്നു.
I think he was running from the income tax people or something. He was always I was sitting in front of him, but he was always looking here and there.
ഞാൻ മാത്രമേ അവന്റെ മുൻപിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ നോട്ടവും അവന്റെ കണ്ണുകളും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇൻകം ടാക്സ് റെയ്ഡ് പേടിച്ച് ഓടുന്ന ഒരു മനുഷ്യനെ പോലെയായിരുന്നു അവന്റെ ഉള്ളിലെ ആ സമയത്തെ അവസ്ഥ. ഭയം എപ്പോഴും
വേട്ടയാടുന്ന
ഈ കാര്യങ്ങളൊക്കെ ആര് കാണുന്നില്ലെന്ന് നമുക്ക് തോന്നിയാലും നമുക്കിത് ഒളിച്ചു നോക്കുവാൻ കഴിയത്തില്ല. ഇത് നമ്മുടെ കണ്ണുകളിലൂടെ നമ്മുടെ മുഖത്തൂടെ വെളിയിൽ വരും.
The wonderful thing is the opposite is also true.
ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന ഒരു രഹസ്യം ഈ പറഞ്ഞതിന്റെ നേരെ വിപരീതമായിരിക്കുന്ന അവസ്ഥയും സാധ്യമാണ്
എന്നുള്ളതാണ്.
കഥാവായ യേശു ക്രിസ്തുവിന്റെ മുഖത്ത് നിന്ന് ദൃഷ്ടി മാറ്റാതെ നാളുകൾ അവന്റെ മുഖം നോക്കി ജീവിച്ച ഒരു വ്യക്തി.
റേഡിയൻസ് ബ്യൂട്ടി യു കനോട്ട് ഇമിറ്റേറ്റ് ഓർ ഡ്യൂപ്ലിക്കേറ്റ്.
ലോകത്തിലെ മറ്റ് ഒരു വിധത്തിലും അനുകരിപ്പാൻ കഴിയാത്ത അളവിലുള്ളതായിരിക്കുന്ന നിർമ്മലതയും തേജസ്സും പരിശുദ്ധിയും കർത്താവിനെ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന ഒരുവന്റെ ഒരുവരുടെ മുഖത്ത്
പ്രകടമായി.
ഒരുപക്ഷെ 80 വയസ്സുള്ള തൊലിയെല്ലാം ചുളുങ്ങിയ വളരെ വൃദ്ധനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എങ്കിലും അവന്റെ മുഖത്ത് കർത്താവിന്റെ ഒരു തേജസ് പ്രകാശം നിങ്ങൾക്ക് ദർശിപ്പാൻ
കഴിയും.
ലോകത്തിലെ സൗന്ദര്യവർദ്ധന അതിനുള്ള വസ്തുക്കൾ ഒന്നും കൊണ്ടും ഉളവാക്കുവാൻ കഴിയാത്ത ഒരു പ്രകാശം, ഒരു മിനുസം അത് അവന്റെ മുഖത്ത് കാണാൻ കഴിയും. അത് സ്വർഗീയമാണ്. ആർക്കും അത് അനുകരിപ്പാനും
കഴിയും.
സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്.
A man's, the last part, it says, the first verse, man's wisdom illumines his faith and causes his stern face to flee.
Verse Sabhaprasangi 8:1, adinte 2-aam bhagathu kaanunna manushyante jnanam avante mukhathe prakashippikkunnu, avante mukhathe kaadinyam maari pogunnu.
Stern face to flee means it's like a bulb suddenly being switched on.
ഇവിടെ നാം കാണുന്ന രണ്ട് മുഖഭാവങ്ങളുണ്ടല്ലോ. കാഠിന്യമുള്ളത് പ്രകാശമാനമായ മുഖം, അത് ഒരു മുറിയിൽ നമ്മൾ കടന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ബൾബ് കത്തുന്ന പോലെയാണ്. അത്ര
വ്യത്യാസം.
നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുൻപേ എങ്ങനെയായിരുന്നു ഈ ബൾബ്? അത് കത്തി പ്രകാശിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ദൈവത്തിന്റെ ജ്ഞാനം ഒരുവന്റെ മുഖത്ത്
നൽകുന്നത്. Your face will be like that.
കർത്താവിന്റെ മുഖപ്രകാശത്തിൽ അവന്റെ കണ്ണുകളുടെ മുൻപിൽ നാം നിരന്തരം ജീവിക്കുവാൻ മനസ്സ് വച്ചാൽ നമ്മുടെയും മുഖം അവണ്ണം പ്രകാശിക്കും എന്ന് ഞാൻ
വിശ്വസിക്കുന്നു.
കാഠിന്യമുള്ളതായിരിക്കുന്ന മുഖത്തെ കുറിച്ച് ഇവിടെ വായിക്കുന്നു. ഗൗരവമുള്ള മുഖം എന്ന് പറഞ്ഞാൽ പോരാ, കഠിനമായിരിക്കുന്ന മുഖം ആർക്കും സന്തോഷം
നൽകാതെ
എപ്പോഴും വളരെ ഗൗരവക്കാരനായിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാതെ കഠിന മുഖമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തോ തകരാറുണ്ടെന്ന് ഞാൻ
പറയും.
അങ്ങനെ ഒരാളിനോട് ദീർഘനേരം ഇരുന്ന് സംസാരിക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. വളരെ ഗൗരവമുള്ള മുഖഭാവത്തോടെ കാഠിന്യമുള്ള മുഖത്തോടെ എന്റെ കണ്ണുകളിലേക്ക് അവൻ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ എന്തോ കാര്യമായ തകരാറ് ചെയ്തവനാണോ അതുകൊണ്ടാണോ എന്നൊക്കെയാണ്.
It's so different when you sit talking to someone who loves Jesus.
യേശുവിനെ സ്നേഹിക്കുന്ന ഒരുവന്റെ ഒരുവളുടെ സാന്നിധ്യം നമ്മെ സ്നേഹിച്ചിടത്തോളം അത്യധികം സന്തോഷകരമായിരിക്കും.
There's something about their face which is great.
അവരുടെ മുഖത്തെ സമയത്തോളം മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തരാക്കുന്ന ഒരു പ്രകാശം, കർത്താവ് കൃപയുടെ ഒരു പ്രകാശം നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
Now don't go trying to smile at everybody to try and imitate this. You cannot do it.
ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും ഇപ്പം മുതൽ കാണുന്നവരോടെല്ലാം ചിരിച്ച് ഒരു നല്ല പ്രകാശമാനമായ മുഖം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ആർക്കും അത് കൃത്രിമമായി ഉണ്ടാക്കാൻ
കഴിയില്ല.
എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്സാഹം നൽകുവാനായി പറയട്ടെ, കർത്താവിന് മുമ്പിൽ നിങ്ങൾ പരമാർത്ഥതയോടെ ജീവിച്ചാൽ മതി, എത്രയും വേഗത്തിൽ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു മുഖം നിങ്ങൾക്ക്
ലഭ്യമായിരിക്കും.
നാലാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നാം കാണുന്നത് യഹോവയായ കർത്താവ് കയ്യനോട് സംസാരിക്കുന്നു.
Why are you angry? Verse 6.
അവർ ചോദിക്കുകയാണ് ആറാം വാക്യത്തിൽ, കയ്യനെ നീ കോപിക്കുന്ന എന്തിനാണ്?
Why is your face fallen?
എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്?
If you have a good intention in your heart, verse 7, that's the real meaning there, won't your face be lifted up?
നീ നന്മ ചെയ്യുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം നിന്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ താല്പര്യങ്ങൾ നന്മയുള്ളതാണെങ്കിൽ എന്റെ പ്രസാദം നിനക്ക് ഉണ്ടാകില്ലേ?
But if you don't have a good intention in your heart,
എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ ഇച്ഛകൾ നല്ലത് അല്ല എങ്കിൽ,
then sin is waiting to devour you. Crouching means like a wild animal, like a lion crouching to swallow you up.
പാപം വാതിക്കൽ പതിയിരിക്കുകയാണ്. ഒരു വന്യമൃഗത്തെ പോലെ നിന്റെ മേൽ ചാടി വീണ് നിന്നെ വിഴുങ്ങുവാനായിട്ട് പാപം പതിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക. എന്നാൽ
യു മസ്റ്റ് ഓവർകം സിൻ.
നിന്റെ വാതിക്കൽ കാത്തുകിടക്കുന്ന പാപത്തെ നീ കീഴടക്കണമെന്ന് കയ്യനോട് പറയുകയാണ്.
See where is the first message of God that you must have victory over sin? Not Romans 6, Genesis 4.
പാപത്തിന് മേലുള്ള ജയത്തെ കുറിച്ചുള്ള ആദ്യ സന്ദേശം റോമലേഖനം ആറാം അധ്യായത്തിലല്ല ഇവിടെ നാം കാണുന്നുണ്ടത്. നീ പാപം സംഭവിച്ചതിന് ശേഷമുള്ള പ്രാരംഭ നാളുകളിൽ തന്നെ ദൈവത്തിന് മനുഷ്യരുള്ള സന്ദേശം അതാണ്, നീ പാപത്തെ
കീഴടക്കണം.
നമ്മെ കുറിച്ച് അനേകരും കുറ്റം പറയുന്ന കാര്യം ഇത് തന്നെയാണ്, നാം നിരന്തരമായിട്ട് പാപത്തിന് മേൽ ജയമുള്ള ഒരു കാര്യത്തെ കുറിച്ച്
പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
കോപത്തെ കുറിച്ച് എന്താ ഈ വിടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള മറുപടി എനിക്കിതാണ്, ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോഴേ യഹോവയായ ദൈവം കയ്യിന് കൊടുത്ത ആദ്യ സന്ദേശം തന്നെ
ഇതായിരുന്നു.
ഏതെല്ലാം പുറത്താക്കപ്പെട്ട മനുഷ്യവർഗത്തിന് കർത്താവ് കൊടുത്ത ആദ്യത്തെ പ്രബോധനം ഇതായിരുന്നു കോപിക്കാൻ. കഴിഞ്ഞ 6000 വർഷമായിട്ട് മനുഷ്യരോട് നിരന്തരമായിട്ട് കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്, സ്നേഹിത എന്തിനാ
കോപിക്കുന്നത്?
ഇന്ന് സഭയിലും വന്നിട്ട് കർത്താവിന് നമ്മുടെ ഒക്കെ കണ്ണുകൾ നോക്കി ചോദിക്കാനുള്ളതാണ്, കുഞ്ഞെ സഹോദര
സഹോദരി,
എന്നെ ആരാധിക്കാനാണല്ലോ നീ ബുദ്ധിമുട്ട് ഇവിടം വരെ വന്നിരിക്കുന്നത്, പക്ഷെ എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്?
Something is wrong.
എന്തോ തകരാറുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കുമോ?
You are thinking certain things in your heart, the Lord says.
കർത്താവ് പറയുന്നത് നിന്റെ മുഖം വാടിയിരിക്കുന്നത്, നിന്റെ മനസ്സിലുള്ള നല്ല അതല്ലാത്ത ചിന്തകൾ.
And if you allow it to be like that, the lion is just waiting outside your door to swallow you.
നമ്മോട് കർത്താവ് എന്ന് പറയുവാനുള്ള മുന്നറിയിപ്പ് അതാണ്, ആ ചിന്തകൾക്ക് വിരാമമിടാതെ അതിനെ ജയിക്കാതിരുന്നാൽ സിംഹത്തെ പോലെ വിഷാദ പതിയിരിക്കുകയാണ്. നിന്നെ വിഴുങ്ങിക്കളയും.
I am not impressed with all this offering and all you bring.
കർത്താവ് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, കയ്യിനെ നീ കൊണ്ടുവന്നിരിക്കുന്ന യാഗം നിന്റെ വസ്തുക്കളിലൊന്നുമല്ല എനിക്ക് താല്പര്യം.
You bring your beautiful prayer and your beautiful song, the Lord says, forget it, I am not impressed with all.
കേൾക്കാൻ ഇമ്പകരമായിരിക്കുന്ന ഗാനങ്ങളും മനോഹരമായ പ്രാർത്ഥനാ വാചകങ്ങളും കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കാമെന്ന് ശ്രമിക്കരുത്, എന്റെ താല്പര്യം നിന്റെ ഹൃദയത്തിലാണ്.
You know what Isaiah told people in this day? Isaiah chapter 1.
Yes, yeah, Prophet. ഒന്നാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന വാക്ക്
ശ്രദ്ധിക്കുക.
നിങ്ങളുടെ ഹന്നയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മേദത്ത് ഹോമയാഗം ഇതെനിക്ക് മതി വന്നിരിക്കുന്നു. അവിടെ പറയുകയാണ്, എനിക്ക് കോലാട്ടുകൊറ്റന്മാരുടെയും കുഞ്ഞാളുകളുടെയും രക്തം എനിക്കാവല്ല. അത് രക്തമാണെങ്കിൽ തന്നെയും ദുഷ്ടതയുള്ള ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുന്ന യാഗം കർത്താവിന് അറപ്പാണ്. ഇനിമേലാൽ നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച എന്റെ മുൻപാകെ നിങ്ങൾ എനിക്ക് ധൂപം കാട്ടുമ്പോൾ സൗരഭ്യമുള്ളതായിരിക്കുന്ന ധൂപമാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയം ശരിയല്ലാത്തതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വിസർജ്യ വസ്തുക്കളെ പോലെ എനിക്ക് വെറുപ്പാണ് നിങ്ങൾ അർപ്പിക്കുന്നത്.
ബ്യൂട്ടിഫുൾ പ്രേയർ.